Bible study starting with today. ഈ കോൺഫറൻസിലെ ഒരു വിഷയത്തെ തുടർച്ചയായി ചിന്തിക്കുന്ന മൂന്ന് ബൈബിൾ സ്റ്റഡി സെഷൻസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒന്നാമത്തെ സെഷനാണ് ഇപ്പോഴുള്ളത്. നാളെ രാവിലെയും മറ്റന്നാൾ രാവിലെയും അടുത്ത രണ്ടും മൂന്നും ബൈബിൾ സ്റ്റഡീസ് ഉണ്ടാകും.
And we want to study the subject of paradoxes in the Christian life, things that look opposite but which are really true.
വളരെ രസകരമായ പ്രയോജനപ്രദമായിരിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ഒരുമിച്ച് ഈ മൂന്ന് സെഷൻസിലും ചിന്തിക്കുവാനാ താല്പര്യപ്പെടുന്നത്. ജീവിതത്തിലെ പാരഡോക്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വൈരുദ്ധ്യമായ കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമെന്ന് പ്രതിദൃഷ്ടിയാ തോന്നുന്നത് എന്നാൽ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഒരുമിച്ച് പഠിക്കുവാൻ
ആഗ്രഹിക്കുന്നത്. First of all, in Acts of the Apostles, chapter 17.
നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ തുടക്കം എന്നുള്ള നിലയിൽ ചില വാക്യങ്ങൾ പ്രാരംഭത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ ഏഴാം അധ്യായത്തിലുള്ള ഒരു ഭാഗം.
You know, when the apostles went to Thessalonica, they had a reputation that went ahead of them.
അപ്പോസ്തലന്മാർ തെസ്സലോനിക്കയിലേക്ക് പോയപ്പോൾ അവർ ചെല്ലുന്നതിന് മുൻപേ അവരെക്കുറിച്ചുള്ള ഒരു പ്രത്യേക നിലയിലുള്ള വർത്തമാനം ആ സ്ഥലത്ത് മുൻപേ
എത്തിയിരുന്നു.
പതിനേഴാം അധ്യായമാണ് അതിന്റെ ആറാം വാക്യം.
These people who have turned the world upside down have come here also.
തെസ്സലോനിക്കയിലുള്ള ജനം ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് കേട്ടിരുന്ന വചനം ഇതാണ്. പതിനേഴിന്റെ ആറിൽ അവിടെ വായിക്കുന്നത്, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്ന പഴയ മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നു. ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തി എന്നാണ് അവരെ കുറിച്ച്
പറയുന്നത്.
വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ആദ്യ നാളുകളിൽ ചെയ്തത് എന്താണ്? ലോകത്തെ തലകീഴാക്കി വെക്കുകയാണ് ചെയ്തത്.
Ever since Adam fell into sin, we can say the world is upside down and Jesus actually just turns people right side up.
Adam ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തോട് എതിർത്ത് പാപം ചെയ്ത ആ സമയം മുതൽ ആദാം വർഗം മുഴുവനും ലോകം മുഴുവനും തല തിരിഞ്ഞുപോയി. ദൈവം നേരെ നിർത്തിയവർ തലകീടായി നടക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് യേശു വന്ന് ഒരു വ്യത്യാസം വരുത്തി ആളുകളെ നേരെ തിരിച്ച് ശരിയായ നിലനിർത്തുവാൻ തുടങ്ങി.
By that what I mean is that man, he put things which should be most important as least important and things which are least important as most important.
മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് ലോകത്തിന്റെ പൊതുധാരണ ഇങ്ങനെയാണല്ലോ, യഥാർത്ഥത്തിൽ ദൈവദൃഷ്ടിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെ പൊതുവെ മനുഷ്യർ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞതാക്കുകയും ഏറ്റവും നിസ്സാര കാര്യങ്ങളെ പരമപ്രധാനമായി കരുതുകയും ചെയ്യുന്ന ഒരു തലതിരിഞ്ഞ മാനുഷിക ചിന്താഗതി.
For example, Jesus said there are only two masters, God and money.
കർത്താവായ യേശു പറഞ്ഞു, ഈ കാര്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, ലോകത്തിൽ രണ്ടേ രണ്ട് യജമാന്മാർ മാത്രമേ ഉള്ളൂ, ഒന്ന് ദൈവമാണ്, രണ്ടാമത്തേത് ധനമാണ്,
മാമോനാണ്.
ലൂക്കോസിന് സുവിശേഷം 16 അധ്യായത്തിന്റെ 13 വാക്യത്തിലാണ് കർത്താവ് ആ പറഞ്ഞ കാര്യം നാം കാണുന്നത്.
In heaven, God is on top and gold is below.
സ്വർഗത്തിലേക്ക് നിങ്ങളൊരു നിമിഷം ദൃഷ്ടി ഉയർത്തിക്കാട്ടെ, ദൈവമാണ് എല്ലാത്തിന്റെയും മുകളിൽ, അവിടെ സ്വർണം ധനം ഇതെല്ലാം കാലിന്റെ കീഴിലാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, സ്വർഗത്തിലെ തെരുവുകൾ തെരുവീഥികൾ തങ്ക നിർമ്മിതമാണ്, കാലിന്റെ അടിയിൽ ഉപയോഗിക്കാനുള്ള സ്ഥലമാണ്. സ്വർഗത്തിന്റെ മൂല്യങ്ങളാണ് യഥാർത്ഥമായ ശരിയായ മൂല്യങ്ങൾ. അവിടെ സ്വർണത്തിന്റെ സ്ഥാനം നമ്മുടെ
കാൽക്കീഴാണ്.
ലോകത്തിന്റെ ധനത്തെയും സമ്പദ് വ്യവസ്ഥയെയും പ്രതിദാനം ചെയ്യുന്ന സ്വർണം നമ്മുടെ കാലിന്റെ കീഴെയായിരിക്കാനാണ് നിത്യതയിൽ ദൈവം നിയമിച്ചിരിക്കുന്നത്. ദൈവമാണ് മകുടമായി എല്ലാറ്റിന്റെയും മുകളിൽ സ്ഥാനം
പിടിക്കേണ്ടത്.
എല്ലാ മനുഷ്യരും ആണിലിൽ ജീവിക്കണമെന്നാണ് ദൈവം നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം നാം കാണുന്ന ലോകം മുഴുവനും ലോകത്തിന്റെ ചിന്താഗതി നേരെ തിരിച്ചാണ്, തലതിരിഞ്ഞ ചിന്തയാണ്.
They have a choice between gold and God. Everybody in the world will choose gold.
ഒരു വശത്ത് സ്വർണവും മറുവശത്ത് ദൈവവും, ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ലോകത്തിലെ മിക്ക മനുഷ്യരും പൊന്ന് തിരഞ്ഞെടുക്കും.
A lot of preachers also.
അത് സാധാരണ വിശ്വാസികൾ മാത്രമല്ല, മിക്ക പ്രസംഗകരും ധനം പൊന്ന് ഇതാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രവാചക ശിഷ്യനായിരുന്ന ഗേഹസി തനിക്ക് ലഭ്യമാകുവാൻ സാധ്യമായ ആ വലിയ മഹത്തരമായ ശുശ്രൂഷ ധനത്തിനു വേണ്ടി, പൊന്നിനു വേണ്ടി അവൻ നഷ്ടമാക്കിയതിനാണ്. യേശുവിന്റെ അപ്പോസ്തലനാകുവാൻ വിളിക്കപ്പെട്ട ഇസ്കരിയോത്ത് യൂദയുടെ കാര്യം നിങ്ങൾ ഓർത്തു നോക്കുക. പണത്തിന്റെ മോഹത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന അപ്പോസ്തലനാകുന്ന സാധ്യത അവൻ
നഷ്ടപ്പെടും.
അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ സ്വർഗത്തിന്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ മനുഷ്യരായ മിക്കവാറും എല്ലാവരും തന്നെ തലകുത്തി നടക്കുന്നവരാണ്, നേരെ നടക്കുന്നവരല്ല.
സോ വെൻ ജീസസ് ടെൽസ് അസ് ടു ബി കൺവേർട്ടഡ് ഓർ ബോൺ അഗൈൻ, ഹീ ഈസ് സേയിങ് സ്റ്റാൻഡ് അപ്പ് ഓൺ യുവർ ഫീറ്റ് ദ വേ ഗോഡ് വാണ്ട്സ് യു ടു വാക്ക്.
നിങ്ങളുടെ ഭാവന ഈ സമയം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നാം ഉൾപ്പെടെയുള്ള സകല മനുഷ്യരും തലകുത്തി കാലുമുകളിലായിട്ട് നടക്കുന്നവരാണെന്ന് വിചാരിക്കുക. തിരിഞ്ഞ് മാനസാന്തരപ്പെടുക എന്ന് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് തിരിഞ്ഞ് കാലിൽ നടക്കാൻ തുടങ്ങിയ തലമുകളിലാകട്ടെ എന്നാണ്.
Supposing you go to a country where everybody is walking on their head.
നിങ്ങളൊരു പ്രത്യേകമായ രാജ്യത്ത് ഭൂമിയിലെ ഒരു ദേശത്ത് എത്തുകയെന്നിരിക്കട്ടെ, അവിടുത്തെ ഒരു വിശേഷത എന്നറിയാമോ? അവിടുത്തെ ആളുകളെല്ലാം തലകുത്തിയാണ് നടക്കുന്നത്.
And you walk there uprightly, they will think you are upside down.
അവിടെ നിങ്ങൾ ഒരൊറ്റ ആൾ മാത്രം നേരെ തല ഉയർത്തി പിടിച്ച് കാലുകളിൽ നടന്നാൽ അവർ വിചാരിക്കും നിങ്ങളുടെ തലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ.
But you are upside down.
നിങ്ങൾ തലകീഴായി നടക്കുന്നവനാണെന്നാണ് അവർ ചിന്തിക്കുന്നത്.
Actually, they are upside down, but because they are upside down, they think you are upside down.
വാസ്തവത്തിൽ നമുക്കറിയാം അവരാണ് തലതിരിഞ്ഞ് നടക്കുന്നത്, പക്ഷെ അവർ തലതിരിഞ്ഞ് നടക്കുന്നവരായതുകൊണ്ട് നേരെ നടക്കുന്ന നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തലതിരിഞ്ഞെന്ന് തോന്നുന്നു.
If you are a wholehearted Christian,
നിങ്ങൾ മുഴുവൻ ഹൃദയത്തോടും കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ,
one proof of it will be that the world will think you are crazy, you are upside down.
ലോകം മുഴുവനും അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സുബോധം നഷ്ടപ്പെട്ട ഭ്രാന്തരാണെന്ന് വിലയിരുത്തും.
Let me show you a verse in Leviticus chapter 26.
ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം.
We know that the Israelites being brought out of Egypt is a picture of our redemption also from sin.
ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നത് നമ്മുടെ പാപ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രമാക്കുന്ന ഒരു ചിത്രമാണ് എന്ന് നമുക്കറിയാം.
Here it refers to that in Leviticus 26 in verse 13.
ലേവ്യപുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിൽ അതിന്റെ സൂചന നമുക്ക് കാണുവാൻ കഴിയും.
He says, I brought you out of the land of Egypt and you shouldn't be slaves, and I broke the bars of your yoke and made you to walk upright.
13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ശ്രദ്ധിക്കുക. മിസ്രയീമിൽ നിന്ന് നിങ്ങളെ ഞാൻ വിടുവിച്ചു കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന്
നടക്കുമാറാക്കിയിരിക്കും. Now calling you, now that you are redeemed, to walk upright.
യഹോവയായ കർത്താവ് തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാലത്ത് തലകീഴായി നടന്നവരായിരുന്നു, നിങ്ങളുടെ നുകങ്ങളെ ഒടിച്ചു മാറ്റി ഞാൻ നിങ്ങളെ നേരെ നടക്കുമാറാക്കിയിരിക്കും.
So you want to know whether you are a true Christian.
നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചറിയണമെങ്കിൽ, യേശു ഭൂമിയിൽ ഏത് തരത്തിലുള്ള ക്രിസ്ത്യാനികളെയാണോ ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള ഒരുവനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം കണ്ടെത്തിയാൽ മതി. ലോകത്തിന്റെ മൂല്യബോധത്തിൽ നിന്നും നേരെ എതിർദിശയിലുള്ള ഒരു മൂല്യബോധമാണോ നിങ്ങളെ ഭരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചിന്താഗതിക്ക് നേരെ വിപരീതമായിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഉറപ്പാണ് നിങ്ങൾ യേശുവിന്റെ
ശിഷ്യനാണ്.
റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
Verse 2.
റോമാലേഖനം 12-ന്റെ 2 സുപരിചിതമാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്?
Command saying, don't be conformed to this world, but be transformed by the renewing of your mind, that you may prove what the will of God is.
ഇവിടെ ഒരു ദൈവിക കൽപ്പന നാം കാണുന്നു, ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപപ്പെടരുത്. എന്ത് ചെയ്യണം? ദൈവഹിതം തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം.
ഇൻ other words, your mind must be turned upside down.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തലകീഴായി പോയ നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിവർത്ത നേരെയാക്കണം. ലോകത്തിൽ നിന്ന് എതിർദിശയിൽ
തിരിക്കണം.
ലോകത്തിലെ മറ്റെല്ലാവരും ചിന്തിക്കുന്ന പോലെ തലകീഴായി തിരിഞ്ഞ് വളഞ്ഞ് ചിന്തിക്കുന്ന ചിന്തകൾ നിർത്തി നേരെ തലയുയർത്തി പിടിച്ച് നിൽക്കുന്നവരെ പോലെ ചിന്തിക്കുവാൻ നമുക്ക്
കഴിയും.
ലോകത്തിന്റെ ചിന്തയിൽ തന്നെത്താൻ വിനയപ്പെടുത്തുക, താഴ്ത്തുക എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാകരമായ കാര്യമാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മഹത്തരമായ കാര്യമാണ്. ലോകം തന്നെത്താൻ ഉയർത്തുന്നവരെ ബഹുമാനിക്കുന്ന ലോകമാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്
സത്യം?
നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരൻ സഹോദരിയുമാണെങ്കിൽ ലോകത്തിന്റെ അതേ ചിന്താഗതിയുള്ളവരാണ് നിങ്ങളും.
The world says we must seek the honor of men, and we say we must seek the honor of God alone.
ലോകം മുഴുവനും വിളിച്ചു പറയുന്നത് മനുഷ്യരുടെ മുമ്പാകെ മാന്യരായിരിക്കാൻ ബഹുമാനം നേടുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. എന്നാൽ കർത്താവിന്റെ മക്കള് അറിയുന്ന ഒരു സത്യമുണ്ട്, ദൈവമാനം തേടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഭാഗ്യം.
Think of many areas like that. Renewing our mind means thinking exactly the opposite of the way the world is thinking.
മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ലോകം ചിന്തിക്കുന്ന ചിന്താഗതിക്ക് നേരെ വിപരീതമായ നിലയിൽ ദൈവികമായ ചിന്തയുള്ളവരായിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം.
When a young man in the world considers marriage, he says, is the girl pretty?
ലോകത്തിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെൺകുട്ടിയെക്കുറിച്ചുള്ള അവന്റെ ആദ്യ ചോദ്യം ഇതാണ്, അവൾ കാണാൻ സുന്ദരിയാണോ? എന്നാൽ യേശുക്രിസ്തുവിന് ശിഷ്യനായിരിക്കുന്ന യുവ സഹോദരന്റെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, അവൾ ആത്മീയയായിരിക്കുന്ന കർത്താവിനെ അറിയുന്ന ഒരു സഹോദരിയാണോ എന്നുള്ളതായിരിക്കും.
സോ വി കുഡ് തിങ്ക് ഓഫ് മെനി മെനി ഏരിയസ് ലൈക്ക്.
ഇതുപോലെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. ലോകത്തോടുള്ള അനുരൂപപ്പെടുന്ന കാര്യത്തോടുള്ള
ബന്ധത്തിൽ
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായത്തിൽ മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം.
ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 15.
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പുറകുറുപ്പും വാദവും കൂടാതെ ചെയ്യും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു.
So here the world is called a crooked and perverse or upside down generation.
14 വാക്യത്തിന്റെ തുടക്കത്തിൽ ലോകത്തെക്കുറിച്ചുള്ള വിശേഷണം ശ്രദ്ധിക്കുക. വളഞ്ഞിരിക്കുന്ന വക്രതയുള്ള കോട്ടമുള്ള ഒരു തലമുറ ലോകം
എന്നാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തലതിരിഞ്ഞുപോയതായിരിക്കുന്ന ഒരു ലോകം, കീഴ്മേൽ മറിഞ്ഞ ഒരു ലോകം.
And because they are upside down, everybody in the world grumbles and murmurs and complains all the time.
വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയായതുകൊണ്ട് ഈ തലമുറയിൽപ്പെട്ട എല്ലാ മനുഷ്യരും നിരന്തരം പിറുപിറുക്കുകയും വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
And if you live in this world and you never murmur, never complain, but always give thanks, you're going to really be different from there.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ലോകത്ത് ഒരിക്കൽ പോലും പിറുപിറുക്കാതെ, ഒരിക്കൽ പോലും തർക്കിക്കാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ തികച്ചും എതിർദിശയിൽ ജീവിക്കുന്നവരാണ്.
But if you complain and murmur just like everybody else, then you're also upside down.
നിങ്ങൾ ചുറ്റുപാടുമുള്ള എല്ലാവരെയും പോലെ നിങ്ങൾ പിറുപിറുക്കുകയും എല്ലാറ്റിനും തർക്കിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവരെ പോലെ നിങ്ങളും തലകീഴായി നടക്കുന്നവരാണ്.
The Bible says the whole world lies in darkness.
ദൈവവചനം പറയുന്നു സകല ലോകവും ഇരുട്ടിന്റെ അധീനതയിലാണ് കിടക്കുന്നതെന്ന്.
Under the power of darkness.
ഇരുട്ടിന്റെ ശക്തിയിൽ, അധീനതയിലാണ് ലോകം കിടക്കുന്നത്.
In the midst of that, we are to be like a light.
ആ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്.
What is light? It is the exact opposite of darkness.
വെളിച്ചം, പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുളിന്റെ നേരെ എതിരായ കാര്യമാണ്.
What is darkness? It is the exact opposite of light.
ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചത്തിന് നേരെ എതിരായ കാര്യമാണ്.
So, to be a light in the darkness means that your way of life must be the exact opposite of the way of life of the world.
എന്റെ നിങ്ങളുടെ ജീവിതം ഇരുട്ടിൽ വെളിച്ചമായിരിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലോകത്തിന്റെ ചിന്താഗതിയും ലോകത്തിന്റെ ജീവിതക്രമത്തിന് നേരെ എതിർദിശയിൽ ജീവിക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും.
ഓക്കെ, can we stand up for 15 seconds?
ഒരു 15 സെക്കൻഡ്, കാലിന് കുഴപ്പമൊന്നുമില്ലാത്ത നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദയവായി 15 സെക്കൻഡ് വരും.
ഓക്കെ, please sit down.
ഇനി നിങ്ങൾ ഇരുന്നാട്ടെ.
I hope you know why we did that.
നിങ്ങൾ മനസ്സിലാക്കി കാണും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ,
the Bible says we must help one another.
ദൈവവചനം പറയുന്നു നാം തമ്മിൽ തമ്മിൽ സഹായിക്കുന്നവരായിരിക്കണമെന്ന്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന, ഇവിടെ നിന്നുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് മാത്രമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ചെയ്തു തന്നേ
ഉള്ളൂ.
ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ 15 നിമിഷമേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ എഴുന്നേറ്റ് നിൽക്കാൻ.
So the Lord wants us to be, our way of thinking to be as different from the way of thinking of the world as light is from darkness.
ഇരുട്ട് വെളിച്ചത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണോ ആ നിലയിൽ വ്യത്യാസമുള്ളവരായി നാം ലോകത്തിന്റെ ചിന്താഗതികളോട് ജീവിക്കണം എന്നാണ് കർത്താവ്
ആഗ്രഹിക്കുന്നത്.
ഞാൻ എന്റെ ജീവിതത്തിൽ ഇതൊരു വലിയ വെല്ലുവിളിയായി ഞാൻ കണ്ടിട്ടുണ്ട്.
I never grumble and I never dispute or complain about anything in my life, thereby I prove that I am a child of God.
പതിനഞ്ചാം വാക്യത്തിൽ നാം എന്താണ് വായിച്ചത്? ഒരിക്കൽ പോലും പരാതിപ്പെടുകയോ ഒരിക്കൽ പോലും പിറുപിറുക്കുകയോ ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു ദൈവത്തിന്റെ പൈതലാണെന്ന്, വെളിച്ചമാണെന്ന് ഞാൻ എന്നെ തന്നെ തെളിയിക്കുന്നു.
The Bible says there are children of the devil and children of God.
ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവമക്കളുണ്ട്, അതുപോലെ തന്നെ പിശാചിനും മക്കളുണ്ട്.
Jesus turned around to some of the religious people of his time and said, you are children of the devil, your father is the devil.
യേശു ജീവിച്ച നാളുകളിൽ അന്നത്തെ ഏറ്റവും മതഭക്തരായിരിക്കുന്ന ചിലരുടെ നേരെ വിരൽ ചൂണ്ടി കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. പിശാചും ദൈവവും എതിർ ധ്രുവങ്ങളിൽ ഉള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. പിശാച് അന്ധകാരത്തിന്റെ അധിപതിയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വെളിച്ചത്തിന്റെ കേന്ദ്രമാണ്. ദൈവത്തിന്റെ വചനം പിശാചിന്റെ മക്കളും ദൈവമക്കളും വെളിപ്പെടുന്നതിനെ കുറിച്ച്
സംസാരിക്കുന്നുണ്ട്.
ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും തികച്ചും എതിർദിശയിലുള്ളതായിരിക്കുന്ന, വ്യത്യസ്തതയുള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ് ദൈവമക്കളായ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്.
Why are Christians such a bad testimony?
എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് വിളിക്കപ്പെടുന്ന അനേകരും വളരെ മോശമായ ഒരു സാക്ഷ്യമുള്ളവരായിരിക്കുന്നത്?
Because they claim to belong to heaven but live just like everybody else in the world.
സ്വർഗത്തിന്റെ പൗരന്മാരാണെന്ന് അവകാശവാദം മുഴുക്കുകയും ലോകത്തിലെ സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു പോരുകയും ചെയ്യുന്നതാണ് നമ്മുടെ മോശമായ സാക്ഷ്യത്തിന്റെ കാരണം.
If you say your inheritance is in heaven,
നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ പൌരത്വം സ്വർഗത്തിലാണെന്ന് നിങ്ങൾ സാക്ഷ്യം പറയുകയും
ഭൂമിയിലെ
വസ്തുക്കൾക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങളുമായി നിങ്ങൾ പോരാടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യത്തിന് എന്ത് വിലയാണുള്ളത്? എന്ത് ക്രിസ്തീയതയാണത്? ക്രിസ്തീയ സാക്ഷ്യത്തിന് ഏറ്റവും അധികം കേടുവരുത്തുന്നത് ഇത്തരത്തിലുള്ളതായിരിക്കുന്ന
ജീവിതമാണ്. To be the children of God in the midst of this upside down generation.
ഫിലിപ്പിയർ 2:10 ദൈവം നമ്മോട് പറയുന്നത് വക്രതയും കോട്ടുമുള്ളതായിരിക്കുന്ന ഈ ലോകത്തിൽ, ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാണെന്ന് നിങ്ങളെ തന്നെ തെളിയിക്കണമെന്നാണ്.
Okay, another version is Isaiah 55:8-9.
യെശയ്യാ പ്രവചനം 55:8-9 വാക്യങ്ങളാണ് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
Here it says, God says, my thoughts are not your thoughts and my ways are not your ways, as the heavens are higher than the earth, so my ways are your ways, my thoughts are your thoughts.
ദൈവം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു.
Do you know that when we are born into the world, our way of thinking is the exact opposite of God?
ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന ഓരോ വ്യക്തിയുടെയും ചിന്തകൾ, വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് നാം അറിയുന്നുണ്ടോ?
See, from childhood, we get certain ideas in our mind.
നന്നേ ചെറിയ പ്രായം മുതൽ തന്നെ ചില ധാരണകൾ, ചില ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്.
These children sitting here, when they were born as babies, they didn't have any opinion.
ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, മിടുക്കന്മാരായ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൊച്ച് ശിശുക്കളായിരുന്ന സമയത്ത് അവർക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നുമില്ലായിരുന്നു.
They had no opinion about the world or anything.
അവരെ കുറിച്ച് മാത്രമല്ല ലോകത്തെക്കുറിച്ചോ മറ്റ് മനുഷ്യരെ കുറിച്ചോ ഒന്നും അഭിപ്രായമില്ലാത്ത ശൈശവകാലം.
But as they grew up,
എന്നാൽ അവർ വളർന്നു വരുമ്പോൾ
they absorbed into their minds certain ideas.
അവരുടെ കൊച്ചു മനസ്സുകളിലേക്ക് ലോകത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, അവരെക്കുറിച്ച് തന്നെയുള്ള പല ധാരണകളും കടന്നു ചെല്ലുകയാണ്.
By what they saw in their home,
അവരുടെ വീട്ടിൽ അവർ കാണുകയും പരിചയിക്കുകയും ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ,
what they heard from their friends in school,
സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ സഹപാഠികളിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന അറിവുകള്, ധാരണകള്,
advertisements on the road,
റോഡിൽ അവർ പോകുമ്പോൾ കാണുന്ന പരസ്യങ്ങളിലെ വാചകങ്ങൾ, ചിത്രങ്ങൾ, അവർ വായിക്കുന്ന കാണുന്ന പത്രങ്ങളിലെ അവർ കാണുന്ന വസ്തുതകൾ,
ടെലിവിഷനിലൂടെ
അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ,
all these things in the world are bombarding their mind and getting into their mind and giving them certain sense of value.
ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ദൃശ്യ മാധ്യമങ്ങൾ കൂടെ, ശ്രവണ മാധ്യമങ്ങൾ കൂടെ അവരുടെ മനസ്സിലേക്ക് ബോംബ് വർഷം പോലെ വന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളൊക്കെ, ലോകത്തെക്കുറിച്ചുള്ള പുതിയ ധാരണകൾ അവരുടെ ഉള്ളിൽ നൽകുകയാണ്.
All those values are wrong.
അങ്ങനെയുള്ള ലോകം നൽകുന്ന എല്ലാ മൂല്യബോധങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ തലതിരിഞ്ഞതാണ്,
തെറ്റാണ്.
ദൈവത്തിന്റെ വചനം അത്തരക്കാരായിരിക്കുന്ന, വളർന്നു വരുന്ന വ്യക്തികളോട് നാം സംസാരിക്കുമ്പോൾ, ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, സ്കൂളിൽ നിന്ന്, കുട്ടികളിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന വളരെ ശക്തമായിരിക്കുന്ന ആശയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ദൈവവചനത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചിന്തകൾ ശക്തി
കുറഞ്ഞവയാണ്.
അതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ മത്സരികളായ കുഞ്ഞുങ്ങളുടെ പ്രശ്നം നാം നേരിടേണ്ടി വരുന്നത്. ഇതെല്ലാം ആ കുഞ്ഞുങ്ങളുടെ വളർന്നു വരുന്ന മനസ്സിന്റെ ചിന്താഗതിയുടെ പിശകാണ്, തലതിരിഞ്ഞു പോയതാണ്. കർത്താവ് പറയുന്നത്, എന്റെ ചിന്ത, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും അത്യധികം
വ്യത്യസ്തമായിരിക്കും.
ആകാശവും ഭൂമിയും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടോ ആ നിലയിൽ വ്യത്യസ്തമാണ് എന്റെ ചിന്തകൾ നിങ്ങളുടേതിൽ നിന്ന്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. റോമലേഖനം 12 രണ്ടാം വാക്യത്തിൽ നാം എന്താണ് അല്പം മുമ്പ് വായിച്ചത്?
Turn around completely and become like God's way.
നമ്മുടെ ചിന്താഗതി പരിപൂർണമായിട്ട് നേരെ തിരിഞ്ഞ് ദൈവത്തിന്റെ വിചാരങ്ങളായിട്ട് തീരണം എന്നുള്ളതാണ് ദൈവഹിതം.
So we want to think together in these three Bible studies about eight areas where we think differently.
ഇന്നും തുടർന്നുള്ളതായിരിക്കുന്ന രണ്ട് ബൈബിൾ സ്റ്റഡി മീറ്റിംഗുകളിലും നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 8 പ്രത്യേക മേഖലകളെക്കുറിച്ചാണ്, നമ്മുടെ മനസ്സ് പുതുക്കി തിരിയേണ്ടതായ കാര്യങ്ങൾ.
ഫസ്റ്റ് ഓഫ് ഓൾ,
ഒന്നാമതായിട്ട്,
വി ആർ ടു ബി സിനേഴ്സ് ഇഫ് വി ആർ ടു ബിക്കം റൈറ്റസ്.
ഒന്നാമത്തെ കാര്യം, വൈരുദ്ധ്യം എന്ന് യുക്തിയിൽ തോന്നാവുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ നാം നീതിമാന്മാരായി തീരണമെങ്കിൽ ഒന്നാമത് നാം പാപികൾ ആയി തീർന്നേ മതിയാവും.
Why is it that Jesus said words like this in Matthew chapter 21?
മത്തായി സുവിശേഷം 21 അധ്യായത്തിൽ ഉദാഹരണമായി ഇത്തരത്തിലുള്ളതായിരിക്കുന്ന, ഇതുപോലെയുള്ളതായിരിക്കുന്ന വചനങ്ങളെ യേശു പറയുവാൻ കാരണമെന്താണ്?
Verse 31.
മത്തായി സുവിശേഷം 21 31 വാക്യം.
The last part it says, the harlots and the tax collectors, that means the people who cheat others, will get into God's kingdom before you religious people.
യേശു മതഭക്തരായിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ചുങ്കക്കാരും വേശ്യമാരും, ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയിൽ കൂടെ പിടിച്ചുപറിച്ച് പണമുണ്ടാക്കുന്നവർ, വേശ്യമാർ നിങ്ങൾക്ക് മുൻപ് ദൈവരാജ്യത്തിൽ കടക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.
Isn't that interesting that people read the Bible and go to the synagogue every Saturday, go to hell, and the prostitutes and thieves get neglected.
തിരുവെഴുത്തുകള് മുടങ്ങാതെ ശ്രദ്ധയോടെ വായിക്കുകയും എല്ലാ ശബത്ത് ദിവസങ്ങളിലും സിനഗോഗിൽ പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഭക്തിയുള്ളതായിരിക്കുന്ന മനുഷ്യരെക്കാൾ മുൻപേ ഇതൊന്നും ചെയ്യാത്ത പാപികളായ മനുഷ്യർ ആദ്യം സ്വർഗരാജ്യത്തിൽ കടക്കുമെന്നുള്ളത് രസകരമായ കാര്യമല്ലേ? ലോകം കണ്ടിട്ടുള്ള ഒരു മതത്തിന്റെയും നേതാക്കന്മാർ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ഭ്രാന്തൻ ആശയം
പഠിപ്പിച്ചിട്ടില്ല.
ഇന്നേക്ക് വരെ ലോകം കണ്ടിട്ടുള്ള എല്ലാ മതങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയോ, ആചാര്യന്മാരുടെ പഠിപ്പീരുകൾ നോക്കിക്കൊള്ളുക, അവരെല്ലാം പറയുന്നത് നല്ല മനുഷ്യർ ഏറ്റവും നന്മ ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്ന യേശു നേരെ തിരിച്ചാ
പറഞ്ഞത്.
ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാമത്തേതായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ കാര്യമാണ്. ഇതേ സത്യം, ഈ വസ്തുത ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വാക്യം കൂടെ ഞാൻ കാണിക്കാം.
റോമൻസ് 9 and verse 30.
റോമാലേഖനം 9 അധ്യായത്തിന്റെ 30 വാക്യമാണ്.
And 31.
റോമാലേഖനം 9 അധ്യായത്തിന്റെ 30-31 വാക്യം.
The Gentiles who did not pursue righteousness attained it, and Israel, verse 31, who pursued righteousness did not attain it.
ആ വാക്യം നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ്, നീതി പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേലോ ആ പ്രമാണത്തിൽ എത്തിയതുമില്ല. അത് തികച്ചും അത്ഭുതകരമായ ഒരു ഭ്രാന്തൻ പ്രമാണമല്ലേ, സത്യമല്ലേ?
No religious leaders ever taught this, that those who pursue righteousness don't get it and those who don't pursue righteousness get it.
നീതി അന്വേഷിച്ച് അതിന്റെ പുറകെ പോകുന്നവരൊന്നും നീതി കണ്ടെത്തുകയില്ല എന്നും, മറിച്ച് അതിനെ അന്വേഷിക്കാത്തവര് ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്മാരായി തീരുമെന്ന് ഒരു മതത്തിന്റെ നേതാവും ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല. യേശു മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിസ്ഥാനപരമായ കാര്യം
ഇതാണ്.
മനുഷ്യരുടെ ദൃഷ്ടിയിൽ അത്യധികം വിശുദ്ധന്മാരായി പുണ്യവാളന്മാരായി കാണപ്പെടുന്ന പലരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശുദ്ധരല്ല എന്നുള്ളതാണ് സത്യം. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18
and verse 9.
ലൂക്കോസ് 18 9 വാക്യം.
14.
9-14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത്
മനസ്സിലാകും.
അവിടെ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേരുടെ കാര്യം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ചുങ്കക്കാരനും ഒരു പാവിയും പ്രാർത്ഥിക്കാൻ പോയി, ഒരു പരീശനും പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് അവിടെ കാണാൻ കഴിയുന്നത്.
I'm not a swindler, I'm not unjust, I'm not an adulterer.
അവനൊരു പിടിച്ചുപറിക്കാരനല്ല, നീതികെട്ടവനല്ല, വ്യഭിചാരിയല്ല, മറ്റു മനുഷ്യരെ പോലെ മോശക്കാരനല്ല.
I fast twice a week.
ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നവനാണ്.
I pay tithes of all that I get.
എനിക്ക് കിട്ടുന്നതിന്റെ ഒക്കെയും ദശാംശം കൊടുക്കുന്നവനാണ്, പതാരം പത്തിലൊന്ന് കൊടുക്കുന്നവനാണ്.
Isn't that good to be like that?
അങ്ങനെ ആയിരിക്കുന്നത് മോശമായ കാര്യമാണോ?
How many people fast twice a week?
ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മുടങ്ങാതെ ഉപവസിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്?
I mean, just that one verse 12 is enough to knock out almost everybody.
എനിക്ക് തോന്നുന്നു ആ 12 വാക്യത്തിന്റെ ആദ്യ ഭാഗം തന്നെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ മിക്കവാറും പേരെ താഴെ തള്ളിയിടുന്ന കാര്യമാണ്. നമ്മൾ ആ നിലയിൽ യോഗ്യത പ്രാപിക്കുന്നില്ല.
Second half of the verse will knock out the remaining.
ആ ഇനി ആരെങ്കിലും ആ ആദ്യത്തെ കല്ലിൽ തട്ടി വീണില്ലെങ്കിൽ രണ്ടാമത്തെ കല്ലിൽ തട്ടി ബാക്കിയുള്ളവരും വീഴും. എന്താ
പത്തിലൊന്ന്?
എനിക്ക് കിട്ടുന്ന വല്ലപ്പോഴും വല്ലതിന്റെയും അല്ല, എല്ലാത്തിന്റെയും പത്തിലൊന്ന് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നവനുമാണ്.
A lot of people pretend that they do it, but they're very few people.
ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, ദശാംശം കൊടുക്കുന്നതെന്ന് പലരും അഭിനയിക്കുന്നേ ഉള്ളൂ, വാസ്തവത്തിൽ കൊടുക്കുന്നവർ എത്രയോ കുറവാണ് ദശാംശം.
After doing all this, the fellow goes to hell.
എന്നാൽ ഏറ്റവും രസകരമായ കാര്യം നോക്കിയാൽ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളെക്കാളൊക്കെ മെച്ചമായിട്ട് ചെയ്യുന്നവൻ അവസാനം നരകത്തിലാണ് ചെന്നെത്തുന്നത്.
And the other fellow, who was probably a swindler and everything else, he goes to heaven.
എന്നാൽ മറ്റവനെ നോക്കിയ ചുങ്കക്കാരന്, പിടിച്ചുപറിക്കാരനാ, സമൂഹത്തിനും അറിയാം അവനും അറിയാം, അവൻ സ്വർഗത്തിൽ പോകുന്നു, ആദ്യത്തെ ആൾ നരകത്തിൽ
പോകുന്നു.
ലോകത്തിലെ ഒരു മത നേതാവും ഇതുപോലെയുള്ള ഭ്രാന്തൻ ആശയങ്ങൾ പറയത്തില്ല. ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് നിങ്ങൾ ഒരു
നിമിഷം.
യേശുവിനെ ക്രൂശിച്ച ആ ക്രൂശിന്റെ ചുവട്ടിൽ ഗോൽഗോഥയുടെ മുകളിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പതാരം കൊടുക്കുകയും ചെയ്യുന്ന അന്നത്തെ മതഭക്തരായിരിക്കുന്നവരാണ് ചുറ്റും നിന്നത്. അവരെല്ലാം നരകത്തിലാണ്
ആദാമവർഗത്തിൽ
പിറന്ന ഒരു മനുഷ്യൻ ചെയ്തതിലേക്ക് ഏറ്റവും വലിയ പാതകമാണ് ദൈവപുത്രനെ ക്രൂശിക്ക വഴി ആ മതഭക്തന്മാർ ചെയ്തത് എന്നാൽ അവർ വളരെ ഭക്തന്മാരെന്ന് ലോകം അറിഞ്ഞ വളരെ വളരെയധികം
മതഭക്തരായിരുന്നു
ആത്മീക ഗുരുക്കന്മാരിൽ യേശു മാത്രമാണ് മതഭക്തരായിരിക്കും എന്ന് പറഞ്ഞാൽ ആത്മീയനായിരിക്കുന്നതല്ല എന്ന്
പഠിപ്പിച്ചു
പ്രാർത്ഥിക്കുന്നത് ഉപസിക്കുന്നതും തെറ്റായ കാര്യമാണെന്നല്ല യേശു പറഞ്ഞത് പരീശന്മാരെ പോലെ തന്നെ യേശു ഒരുപക്ഷെ അതിനേക്കാൾ അധികം പ്രാർത്ഥിക്കുന്നതിനും ഉപസിക്കുന്നതിനുമായിരുന്നു എന്നാൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു
ഐ ബിലീവ് ദാറ്റ് ജീസസ് ഗേവ് മണി ഫോർ ഐ എം ഷുവർ ഹി പേയ്ഡ് ഹിസ് ടൈത്ത് വെൻ ഹി വാസ് എ കാർപെന്റർ
ഞാൻ വിശ്വസിക്കുന്നു നസറേത്തിൽ ഒരു മരപ്പണിക്കാരനായി യേശു ജോലി ചെയ്തപ്പോൾ തന്റെ വരുമാനത്തിന്റെ ദശാംശം സിനഗോഗിൽ കൊടുക്കുന്നവനായിരുന്നുവെന്ന് തന്നായ പ്രമാണത്തിൽ പറഞ്ഞിരുന്ന മറ്റു കാര്യങ്ങളും അനുസരിച്ചിരുന്നു അവൻ ദശാംശം കൊടുത്തിരുന്നു അവൻ പരീശന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളും പതാരം കൊടുക്കണം മോശയുടെ പ്രമാണം അനുസരിക്കണമെന്നാണ് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും അത് ചെയ്യുവാൻ ബാധ്യതയുണ്ടായിരുന്നു യേശു അത് ചെയ്തു
സോ ഹി ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ് സിമിലർ ടു ദി ഫാരിസീസ് ദേ വെന്റ് ടു ഹെൽ ആൻഡ് ഹി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വെന്റ് ടു ഹെൽ
തന്റെ സമകാലികരായിരിക്കുന്ന പരീശന്മാർ ചെയ്ത മിക്ക കാര്യങ്ങളും നല്ല കാര്യങ്ങൾ യേശു ചെയ്തു അവർ നരകത്തിൽ പോയപ്പോൾ ദൈവപുത്രൻ എന്ന മഹത്വത്തിൽ ക്രൂശിന്റെ ചുവട്ടിൽ ഇത്തരത്തിലുള്ള മതഭക്തരെ നാം കാണുമ്പോൾ ആ ക്രൂശിന്റെ ഒരു വശത്തായിട്ട് ഇതുപോലെ ശിക്ഷ അനുഭവിക്കുന്ന മറ്റൊരു കള്ളനുണ്ടായിരുന്നു ഒരുപക്ഷെങ്കിൽ യേശുവിന്റെ ഒരു ഭാഗത്ത് ക്രൂശിൽ തൂങ്ങപ്പെട്ട് മരണത്തെ കാത്തു കഴിയുന്ന അവൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നല്ല കാര്യം ചെയ്തവനായിരിക്കില്ല അവൻ വെറുമൊരു പിടിച്ചുവരിക്കാരൻ കള്ളൻ മാത്രമായിരുന്നില്ല അവൻ കുലപാതകനുമായിരുന്നു പല പുരുഷന്മാരെയും കൊലപാതകം ചെയ്ത വഴി അവരുടെ ഭാര്യമാരെ വിധവമാരാക്കിയ ക്രൂരനായ മനുഷ്യൻ അവരുടെ കുഞ്ഞുങ്ങളെ അനാഥരാക്കിയ ഹൃദയ കാഠിന്യമുള്ള പാപിയായ
മനുഷ്യൻ
അനേകരിൽ നിന്നും പിടിച്ചുപറിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്ത ഏറ്റവും ഹീനനായ
മനുഷ്യൻ
മരണത്തെ കാത്തു കഴിയുന്ന ആ സമയത്ത് ഒരു നിമിഷം കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ നിമിഷം തന്നെ പരദേശയിലേക്കുള്ള പാസ്പോർട്ട് ലഭിച്ച ക്രൂശിന്റെ കള്ളൻ അവൻ അനുഭവിച്ച് ഏറ്റുപറഞ്ഞതിന് ശേഷം ഒരു നന്മ പോലും ചെയ്യുവാൻ അവസരം കിട്ടിക്കാണുകയില്ല അവൻ മരിക്കുകയായിരുന്നു ചെയ്തത് ജീവിതത്തിന്റെ 50-60 വർഷക്കാലം പല നല്ല പ്രവൃത്തികളും ചെയ്ത ക്രൂശിന്റെ ചൂട്ടിൽ നിന്നവർ നരകത്തിലേക്ക് പോയി അവനോ പരദേശയിലേക്ക് പോയി ദൈവത്തിന്റെ സുവിശേഷം ജീവനുള്ള സുവിശേഷം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്
Think of the story of the woman caught in adultery and the Pharisees standing against her.
വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച് യേശുവിനെ മുമ്പിൽ കൊണ്ടുവന്നതായിരിക്കുന്ന സ്ത്രീയുടെ കാര്യം ഓർക്കുക അവളെ കൊണ്ടുവന്ന പരീശന്മാരെയും നിങ്ങൾ ഒരു നിമിഷം ഓർക്കുക ലോകത്തിന്റെ ജ്ഞാനിയായിരിക്കുന്ന ഏത് മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുക പരീശന്മാരും ഈ പാപിയായ സ്ത്രീയും ആരാണ് കുറച്ചുകൂടെ നല്ല വ്യക്തി പരീശന്മാരെ കുറിച്ച് മാത്രമേ ലോകം കൈയടിക്കുകയുള്ളൂ നല്ല അഭിപ്രായം പറയുകയുള്ളൂ എന്നാൽ പാപിനിയായ പിടിക്കപ്പെട്ട ഈ സ്ത്രീ നരകത്തിൽ പോകേണ്ടവരാണ് എന്ന് എല്ലാവരും
പറയും
എന്നാൽ ദൈവത്തിനായിരിക്കുന്ന യേശു പാപരഹിതനായിരിക്കുന്ന യേശു പാപിനിയായ അവളോടൊപ്പം നിന്ന് അവളെ സ്വതന്ത്രരാക്കുന്ന കാര്യമാണ് നാം
കാണുന്നത്
ആ സംഭവത്തിൽ നാം കാണുന്നത് എന്താണ് മതഭക്തരായിട്ട് പാപിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന വ്യക്തികളെ യേശു അവന്റെ വാക്കുകൾ കൊണ്ട് ആട്ടിപ്പായിക്കുന്നതാണ് നാം കാണുന്നത് എന്നാൽ മരണം കാത്ത് കല്ലേറി കാത്തു നിന്ന സ്ത്രീയോട് അവൻ പറയുന്നത് ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്നാണ് നാം എല്ലാം ഹൃദയപൂർവ്വം ഗ്രഹിക്കേണ്ടതായിരിക്കുന്ന ഒരു അടിസ്ഥാന കാര്യമാണിത് നീതിമാന്മാരായിരിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണെന്നല്ല ഇതിന്റെ
അർത്ഥം
പ്രാർത്ഥിച്ചതുകൊണ്ടും ഉപവസിച്ചതുകൊണ്ടും അല്ല പരീശന്മാർ നരകത്തിൽ പോയത്
Because Jesus also prayed and he fasted and he was rested.
യേശുവും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും തികച്ചും നീതിയോടെ ജീവിക്കുകയും ചെയ്തു. അതല്ല നരകത്തിലേക്ക് പോകാനുള്ള കാരണം.
You know why they went to hell?
എന്തുകൊണ്ടാണ് ഈ മതഭക്തന്മാരായവർ നരകത്തിലേക്ക് പോയെന്ന് നിങ്ങൾക്കറിയാമോ?
They prayed and they were proud of their prayer.
ഞാൻ പറയാം, ഈ ഭക്തരായിരിക്കുന്ന പരീശന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, പക്ഷെ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവർ നിഗളികളായിരുന്നു. അവർ ഉപവസിക്കുന്നവരായിരുന്നു, എന്നാൽ ഉപവസിക്കുന്നു എന്നുള്ളത് അവരെ
അഹങ്കാരികളാക്കി.
അവർ നീതിമാന്മാരായിരുന്നു, അവരുടെ നീതി അവരെ മറ്റുള്ളവരെ ധിക്കരിക്കുന്ന പുച്ഛിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കാണാറുണ്ടോ? അവർ ഉപസിക്കുന്നവരാണ്, എന്നാൽ അവർ എത്രമാത്രം ഇപ്പോഴൊക്കെ ഉപസിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുന്ന മനുഷ്യൻ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മറ്റുള്ളവരെല്ലാം അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർ. ദൈവത്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനു ശേഷം സകല ലോകവും അത് അറിയണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന
മനുഷ്യൻ.
ഇന്നത്തെ ആധുനിക പരീശൻ എന്ന് പറയുന്നത് ഇത്തരക്കാരായ നമ്മുടെ
ഇടയിലുള്ളവരാണ്.
യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പരീശന്മാർ നരകത്തിൽ പോകാൻ യോഗ്യരായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ക്രിസ്തീയ പരീശരും നരകത്തിലേക്ക് പോകേണ്ടവരാണ്.
That shows what a terrible thing it is to be proud, because that pride cancels out all the good things that you do.
നാം ചെയ്യുന്നതായിരിക്കുന്ന സകല നല്ല പ്രവൃത്തികളെയും നിഷ്പ്രഭമാക്കുന്ന പ്രയോജനരഹിതമാക്കുന്ന ഒന്നാണ് അതിനെക്കുറിച്ചുള്ള നിഗളം എന്നുള്ളത് നാം
അറിഞ്ഞിരിക്കണം.
വീട്ടമ്മമാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകത്തിലേക്കും ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾ ചിക്കൻ കറി കോഴിക്കറി
ഉണ്ടാക്കിയിരിക്കും.
ആ രുചികരമായ വായിൽ കൊതിയൂറുന്ന ആ കോഴിക്കറിക്കകത്ത് ചത്ത ഒരു പല്ലിയെ നിങ്ങൾ ഇട്ടാൽ എങ്ങനെ
ഇരിക്കും?
ചെറുതാകട്ടോ, വലിയ വലുപ്പമുള്ള വീട്ടിൽ കാണുന്ന വലിയ പല്ലിയൊന്നുമല്ല, ചെറിയ ഒരു പല്ലിയെ ഈ
കറിക്കകത്ത്
ആ നിങ്ങൾ ഇട്ടതിന് ശേഷം നല്ലവണ്ണം തവി കൊണ്ട് ഇളക്കുകയാണെന്ന് വിചാരിക്കുക. അത് ആർക്കും പല്ലിയാണെന്ന് മനസ്സിലാകാത്ത നിലയിൽ ഭംഗിയായിട്ട് ഒരു ചേരുവ പോലെ അതിനകത്ത് അലിഞ്ഞു ചേർന്നു.
How many of you will eat it?
ഈ കാര്യം അറിയാതെ നിങ്ങൾ ചിലത് കഴിച്ചേക്കും, പക്ഷെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കഴിക്കുക?
പ്രത്യേകിച്ച്
ഈ സഹോദരി ഇത് മിക്സിക്കാത്തവരൊക്കെ കഴിക്കുന്ന ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ എത്ര പേര് ഇത് കഴിക്കും?
ഈവൻ ഇഫ് യു ആർ ഹംഗ്രി യു വിൽ സേ നോ താങ്ക് യു, ഐ ആം നോട്ട് സോ ഹംഗ്രി റൈറ്റ് നൗ.
40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിശന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, സഹോദരി വളരെ നന്ദി, ഇപ്പൊ എനിക്കൊരു ശകലം പോലും വിശപ്പില്ല എന്ന്
പറയല്ലേ.
ദൈവം നമ്മുടെ നീതി പ്രവൃത്തിയൊക്കെ കണ്ടെത്തി ഇങ്ങനാണ് ചിന്തിക്കുന്നതെന്ന് നാം
മനസ്സിലാക്കണം.
ഈ സഹോദരി പല്ലി ചേർത്ത് ഇളക്കിയ ചിക്കൻ കറി കൊടുക്കുന്ന പോലെയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ.
യു പ്രേ, യു ആർ പ്രൗഡ് ഓഫ് യുവർ പ്രേയർ, ഓർ യു പ്രേ ഇൻ പബ്ലിക്, യു വാണ്ട് എവരിബഡി ടു അപ്രീഷിയേറ്റ് യുവർ പ്രേയർ. തിങ്കിങ് ലിസർഡ് ഗോഡ് സീസ് ഇൻ യുവർ പ്രേയർ.
നിങ്ങൾ രഹസ്യമായ പരസ്യമായ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർ ശ്രദ്ധിച്ച് നിങ്ങൾ എത്ര ഭക്തരാണ്, ആത്മീയരാണെന്നുള്ളത് അവരറിയണമെന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ ഉള്ളിലെന്ന് വരികില് ഈ ചത്ത പല്ലിയെ ഈ കറിയിൽ ചേർക്കുന്ന പോലെയാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഇത്
അർപ്പിക്കുന്നത്.
എന്നാൽ എങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നറിയാതെ വിങ്ങി വിങ്ങി വേദന കൊണ്ട് ഹൃദയവേദനയോടെ ചില വാക്കുകൾ ഉച്ചരിക്കുന്ന പ്രാർത്ഥിക്കാൻ അറിയാത്ത അവന്റെ പ്രാർത്ഥനയാണ് കർത്താവിന് പ്രസാദകർ.
Some of these wonderful prayers that we hear in public churches and all, you'll discover in eternity God never even heard them.
എന്നാൽ സഭയിലും മറ്റിടങ്ങളിലും നാം കേൾക്കുന്ന പല പരസ്യ പ്രാർത്ഥനകളും ഉണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം ഈ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന പോലുമില്ല എന്നുള്ളതും നാം അറിയണം.
In the same way, the sinner doesn't go to heaven because he's a sinner.
എന്നാൽ അതേ സമയത്ത് നാം ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, പാപിയായ മനുഷ്യൻ നീതികെട്ടവൻ സ്വർഗത്തിൽ പോകുന്നത് അവൻ പാപിയായതുകൊണ്ടല്ല.
നോ, ഇറ്റ്സ് ബിക്കോസ് ഹി റിപ്പെന്റ്സ് ഓഫ് ഹിസ് സിൻ.
പാപിയായിരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യതയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൻ പാപത്തെക്കുറിച്ച് അനുഭവിച്ച് കരയുന്നതുകൊണ്ട് അനുഭവിക്കുന്നതുകൊണ്ട് ആ സ്വർഗത്തിൽ
പോകും.
യേശുവിന്റെ ക്രൂശിന്റെ ഒരു വശത്തുണ്ടായിരുന്ന ആ കള്ളൻ ഏറ്റവും കൊള്ളരുതാത്ത ഒരു കൊലപാതകൻ ആയതുകൊണ്ടല്ല അവൻ പരദേശത്തിൽ പോയത്, മറിച്ച് അവൻ അതിനെ കുറിച്ച് അനുഭവിച്ചത് കൊണ്ടാണ്.
See, God saved the thief at the last moment before he died so that all can have hope.
ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും, ഇവിടെ ഇല്ലാത്തവർക്കും, ഏത് മനുഷ്യനും പ്രത്യാശയ്ക്ക് വക നൽകിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രൻ ക്രൂശിൽ മരിച്ചപ്പോൾ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു പാപിയെ രക്ഷിക്കുക വഴി നമുക്ക് പ്രത്യാശ നൽകുകയാണ് ചെയ്തത്.
At the same time, on the cross, there was another thief who did not get saved so that no one can presume that I will be saved at the last moment.
ക്രൂശിന്റെ ഒരു വശത്ത് മാത്രമായിരുന്നില്ല ഒരു കള്ളനുണ്ടായിരുന്നു, മറുഭാഗത്ത് ഒരു കള്ളനുണ്ടായിരുന്നു. നമുക്കറിയാം അവൻ നിത്യജീവങ്കലേക്ക് പോയില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഗുണപാഠമായിരിക്കണം. ആരും അനുമാനിക്കരുത് അവസാന നിമിഷം ഒന്ന് അനുഭവിച്ച് രക്ഷപ്പെടാമെന്ന്. യേശുവിന്റെ ക്രൂശിന്റെ രണ്ടു വശങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചാൽ ഒരു വശത്ത് വലിയ പ്രത്യാശയും മറുവശത്ത് നമുക്കൊരു അപകടത്തിന്റെ മുന്നറിയിപ്പുമാണ് ഈ രണ്ടുപേരും ഉയർത്തുന്നത്. പാപവും പരിശുദ്ധിയും
കണക്ടഡ് വിത്ത് ദി സെയിം ഫസ്റ്റ് പോയിന്റ്.
ആദ്യം ഞാൻ പറഞ്ഞതായിരിക്കുന്ന, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്, പാപികളായിരിക്കുന്നവരാണ് ദൈവത്തിന്റെ നീതിയിലേക്ക്
കടക്കുന്നത്.
മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അനുഭവത്തിൽ നിന്നും നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നാം കൂടുതൽ ദൈവസന്നിധിയിൽ വിശുദ്ധരായി തീരുംതോറും നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തെക്കുറിച്ച് നാം അധികം ബോധ്യമുള്ളവരായി
തീരും.
ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ ആ ക്രിസ്ത്യജീവിതത്തിന്റെ വൈരുദ്ധ്യത്തോട് ചേർന്ന് ബന്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. നാം പൊതുവെ ചിന്തിക്കാൻ സാധ്യതയുള്ളത് ദൈവത്തോട് നാം കൂടുതൽ അടുത്തു വരും തോറും കൂടുതൽ നാം നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധം നഷ്ടപ്പെട്ടവരാകുമെന്നാണ്. എന്നാൽ നേരെ മറിച്ചാണ്
യാഥാർത്ഥ്യം.
നാം നമ്മുടെ വിശുദ്ധനായ ദൈവത്തോട് നാം കൂടുതൽ അടുത്തു വരും തോറും നമ്മുടെ ജീവിതത്തിന്റെ പാപത്തെക്കുറിച്ച് നാം കൂടുതൽ കൂടുതൽ ബോധ്യമുള്ളവരായി. കത്ത് ലേഖനം എഴുതുന്നത് ഏതാണ്ട് ഒരു 60 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്.
ആൻഡ് ബിഫോർ ദാറ്റ് ഹി റോട്ട് കൊരിന്ത്യൻസ്.
എഫേസ്യൻ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ് കൊരിന്ത്യക്കാർക്ക് അപ്പോസ്തലൻ കത്ത് എഴുതുന്നത്.
ജസ്റ്റ് സീ വാട്ട് ഹി റൈറ്റ്സ് ഇൻ 1 കൊരിന്ത്യൻസ് 15.
ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിലെ ആദ്യം എഴുതിയതായിരിക്കുന്ന ആ കത്തില് എന്താണ് പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷെങ്കില് 60 വയസ്സായിട്ടില്ല, ഒരു 58 വല്ലതും പ്രായമുള്ള ഒരു മധ്യവയസ്കനായിരിക്കുന്ന അപ്പോസ്തലനെ ഇത് ഒന്ന് കാര്യം
ശ്രദ്ധിക്കുക.
9 വാക്യത്തിൽ 15:9 പൗലോസ് പറയുകയാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്, ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് അപ്പോസ്തലൻ എന്നുള്ള പേരിനും എനിക്ക് യോഗ്യതയില്ല.
When Paul compares himself with all the apostles, other apostles, he says, I'm right down at the bottom.
കർത്താവ് യേശുവിന്റെ മറ്റ് അപ്പോസ്തലന്മാരുമായിട്ട് തന്നെ തുലനം ചെയ്ത് നോക്കുമ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ഏറ്റവും ചെറിയവനാണ്, അപ്പോസ്തലനാണെങ്കിൽ തന്നെ ഇനി അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടാൻ തന്നെ എനിക്ക് യോഗ്യതയില്ല, കർത്താവ് എന്നെ വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ.
ആക്ച്വലി ഹി ലേബർഡ് വേഴ്സ് 10 മോർ ദാൻ ഓൾ ഓഫ് ദം.
എന്നാൽ 10 വാക്യത്തിൽ പൗലോസ് മറ്റൊരു യാഥാർത്ഥ്യം പറയുന്നുണ്ട്, മറ്റ് അപ്പോസ്തലന്മാർ എല്ലാവരെക്കാളും അധികം അധ്വാനിക്കുവാൻ കർത്താവിന്റെ കൃപ എന്നെ സഹായിച്ചു.
ഹിസ് ഒപ്പീനിയൻ ഓഫ് ഹിംസെൽഫ് ഐ റൈറ്റ് അറ്റ് ദ ബോട്ടം.
അങ്ങനെയൊക്കെ വളരെ അധ്വാനിച്ചവനാണെങ്കിലും അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ ഏറ്റവും താഴത്തെ സ്ഥാനമേ തനിക്കുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഏകദേശം എഫേസ്യർക്ക് ലേഖനം എഴുതുന്നത്. ഈ 2 വർഷത്തെ നടപ്പ് കൊണ്ട് കർത്താവുമായിട്ട് കുറച്ചുകൂടെ അടുപ്പം പൗലോസിന് നിശ്ചയമായി.
എഫേസ്യരുടെ
3 അധ്യായം എഴുതുമ്പോൾ അതിന്റെ 8 വാക്യത്തിൽ പൗലോസ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക.
I think I'm the least of all the saints in the world.
അവിടെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനെന്നല്ല താനിപ്പോൾ തന്നെ കുറിച്ച് പറയുന്നത്, കർത്താവായ യേശുവിന്റെ വിശുദ്ധന്മാർ വിശ്വാസികൾ എത്ര പേർ ലോകത്തിലുണ്ടോ ഏറ്റവും ചെറിയ ഒരു വിശുദ്ധൻ വിശ്വാസിയാണ്.
In other words, if you cut open Paul's heart and look inside to find out what his opinion is of himself.
നിങ്ങൾ പൗലോസിന്റെ ഹൃദയം തുറന്ന് അവന്റെ ഉള്ളിൽ തന്നെ കുറിച്ചുള്ള വിചാരം നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്നതായിരിക്കുന്ന ഇന്ന് ഉച്ചകഴിഞ്ഞ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ചുറ്റും ഇരിക്കുന്നവരുടെ എല്ലാം ഇടയിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്താണെന്ന് അറിയുവാൻ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്ന് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ,
How many of you really think that you are the least of all the people sitting in this hall today?
Inna ee hallil ninna parishuddham irikkunna matte vyaktigalumayulla bendhathil ningalaanu ethavum cheriya oru vishwasi oru deiva paidal ennu ningal ethra per chindikkunnundu.
You may think yourself little less than some of the outstanding brothers and sisters, but not compared.
Njan ningalde chindakal kaanunnillengilum urappayi oru karyam parayam palarum ഇവിടെയുള്ള വളരെയധികം അറിയപ്പെടുന്ന ചില സഹോദരന്മാരെക്കാളും അല്പം താഴെയാണ്. അവരെ അവരുടെ മേലിലാണ് ചിന്തിക്കത്തില്ല, അതിൽ താഴെയാണ് എന്ന്
ചിന്തിച്ചേക്കാം.
എന്നാൽ പൗലോസ് ഇന്ന് നമ്മുടെ ഇടയിൽ
ഉണ്ടായിരുന്നു.
അവിടുത്തെ അവന്റെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് അവന്റെ ചിന്തകൾ വായിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനെ സഹോദരിയും എടുത്താൽ അതിലേറ്റവും ചെറിയ വിശ്വസ്തന്മാരായിരിക്കുന്നവരിൽ ഏറ്റവും ചെറിയവനെന്ന് തന്നെ കുറിച്ച് അവൻ
ചിന്തിച്ചിരുന്നു.
ഇവിടെ ഇരിക്കുന്നവരിൽ മാത്രമല്ല, കർത്താവിന് എത്ര മക്കൾ വിശ്വാസികളുണ്ട് അവരിലൊക്കെ ചെറിയവനായിട്ട് പൗലോസ് തന്നെ കുറിച്ച് തന്നെ കരുതിയിരുന്നു. അങ്ങനെ ചിന്തിക്കുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്?
സോ ക്ലോസ് ടു ഗോഡ്.
അവൻ കൂടുതൽ കൂടുതൽ കർത്താവിനോട് അടുത്ത് നടക്കുകയായിരുന്നു.
വൈ ഡോണ്ട് വി തിങ്ക് ലൈക്ക് ദാറ്റ്?
നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയാത്തത്? നാം കർത്താവിനോട് വളരെ അടുത്ത് പെരുമാറുന്നവരാണെന്നൊക്കെ നമുക്ക് നമ്മെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിലും യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്, നാം വളരെ ദൂരെയാണ് ഇപ്പോഴും നടക്കുന്നത്. തിമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുന്ന ചില വർഷങ്ങളുടെ കഴിഞ്ഞാണ്. കർത്താവിനോടുള്ള നടപ്പില്, ഒരുമിച്ചുള്ള നടപ്പിൽ കുറച്ചുകൂടി അടുത്ത് വന്ന പൗലോസ് ഇപ്പോൾ തന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
1
ഒന്ന് തിമോത്തിയോസ് 1 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ ആ സാക്ഷ്യം നമുക്ക്
ശ്രദ്ധിക്കാം.
അവിടെ പൗലോസ് പറയുന്ന സാക്ഷ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. കർത്താവിനോട് കുറച്ചുകൂടി അടുത്തു. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ആരെയൊക്കെ രക്ഷിക്കാനാണോ യേശു ഭൂമിയിൽ വന്നത്, ആ പാപികളിൽ ഞാൻ
ഒന്നാമനാണ്.
ഒന്നാമത് ആരംഭ സമയത്ത് പൗലോസ് പറയുന്നത് അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ചില വർഷങ്ങളിൽ കഴിഞ്ഞപ്പോൾ കർത്താവുമായി കുറച്ചുകൂടി അടുത്തപ്പോൾ പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഞാൻ ഏറ്റവും ചെറിയവനാണ്. ചില വർഷങ്ങളുടെ കഴിഞ്ഞപ്പോൾ പൗലോസിന് ആത്മാർത്ഥമായിട്ട് തന്നെ കുറിച്ചുള്ള സാക്ഷ്യം എന്താണ്? സകല ലോകത്തിലുള്ള സകല മനുഷ്യരിലും, പാപികളാണ് എല്ലാ മനുഷ്യരും, അവരിൽ ഞാൻ
ഒന്നാമനാണ്.
വാസ്തവത്തിൽ ആ സമയത്ത് അങ്ങനെ ഈ തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആയിരുന്ന ലോകത്തിലേക്കും ഏറ്റവും മോശക്കാരനായ പാപി.
സോ ക്ലോസ് ടു ഗോഡ്, ദ ലൈറ്റ് ഷൈൻ സോ ബ്രൈറ്റ് ഓൺ ഹിസ് ലൈഫ് ദാറ്റ് ഹി സെഡ് കാൻ ബി എ വേഴ്സ് മാൻ ദാൻ മീ.
കർത്താവിന്റെ ദിവ്യപ്രഭയിൽ, പ്രകാശത്തിന് അടുത്ത് നടക്കുന്ന ദൈവത്തിന്റെ മനുഷ്യന് തന്റെ ജീവിതത്തിന്റെ നേരിയ കരടുകൾ പോലും ദൈവസന്നിധിയിൽ വലിയ പാപമായിട്ട് കാണുവാനും, അതുകൊണ്ടാണ് തന്നെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം
പറയുന്നത്.
യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മുൻപോട്ടുള്ള വെളിച്ചത്തിലുള്ള
നടപ്പാണ്. ക്രിസ്ത്യ
ജീവിതത്തിലെ രണ്ടാമത്തെ വൈരുദ്ധ്യത്തെ കുറിച്ചുകൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാം.
ദ സെക്കൻഡ് പാരഡോക്സ് ഈസ് ദാറ്റ് വി ഹാവ് ടു സീക്ക് ദ ഹെവൻലി ഇൻ ഓർഡർ ടു ഗെറ്റ് ദി എർത്ത്ലി.
അത് ആ രണ്ടാമത്തെ വൈരുദ്ധ്യം എന്താണെന്നറിയാമോ? ലോകത്തിലുള്ള ഭൌതികമായ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുവാൻ, ലഭിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങണം. മത്തായി സുവിശേഷം 6 അധ്യായത്തിന്റെ 33 വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്.
Seek the kingdom of God first and his righteousness, and these other things will be added to you.
യേശു കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? മുൻപേ ദൈവത്തിന്റെ രാജ്യവും സ്വർഗരാജ്യവും അതിന്റെ നീതി ഇത് അന്വേഷിക്കുക, അതോടുകൂടി ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്ക്.
Now the world doesn't believe that.
ലോകം ഈ ഒരു പ്രമാണം വിശ്വസിക്കുന്നേയില്ല.
If you want to know what the world seeks, see verse 32.
ലോകം എന്താണ് അന്വേഷിക്കുന്നത് എന്നറിയണമെങ്കിൽ ആ അധ്യായത്തിന്റെ തന്നെ 32 വാക്യം ശ്രദ്ധിച്ചാൽ മതി.
These are the things that people of the world seek eagerly, food, clothing, all these things.
എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതൊക്കെയാണ് ലോകത്തിലാണ് അന്വേഷിക്കുന്നത്.
In other words, material things.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങളാണ് എല്ലാ മനുഷ്യരും
അന്വേഷിക്കുന്നത്.
ആ വചനം പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ജാതികൾ ലോകത്തിലെ മനുഷ്യർ എങ്ങനെ അന്വേഷിക്കുന്നതെന്ന വളരെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. വളരെ ജാഗ്രതയോടെ മുഴുവൻ മനസ്സും വെച്ചാണ് അവരത് അന്വേഷിക്കുന്നത്.
But the true child of God,
എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ പൈതൽ,
disciple of Jesus Christ.
യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ.
He needs all these things.
ഈ പറഞ്ഞ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കർത്താവിന്റെ മക്കളായ നമുക്ക് ആവശ്യമില്ലേ?
We need food.
നമുക്ക് ഭക്ഷണം വേണം.
We need drink.
നമുക്ക് കുടിക്കുവാൻ വേണം.
We need clothing.
നമുക്ക് ശരീരത്തിന് ആവശ്യമായ വസ്ത്രം വേണം. നമുക്ക് താമസിക്കുവാൻ ഒരു വീട് വേണം.
We need a job.
നമുക്ക് ഉപജീവനത്തിന് ഒരു തൊഴിൽ വേണം.
We need to educate our children so that they grow up and they get jobs.
നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ വഴി കണ്ടെത്തുവാൻ അവരെ വിദ്യാഭ്യാസം ചെയ്യേണ്ട ആവശ്യമുണ്ട്.
And then as the world grows, the needs become greater.
ലോകം മുൻപോട്ട് പോകുന്തോറും നമ്മുടെയും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്.
Maybe you need a cycle or a scooter.
ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സൈക്കിളിന്റെയോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിന്റെയോ ആവശ്യമുള്ളായിരിക്കും.
And after some time you probably need a refrigerator in your home.
കുറച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒരു ഒരു ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ വാങ്ങേണ്ട ആവശ്യമുണ്ടാവും.
None of these are sinful.
ഈ കാര്യങ്ങളൊന്നും അതിൽ തന്നെ പാപകരമല്ല.
But the world lives for these things.
എന്നാൽ ലോകത്തിന്റെ ചിന്ത എന്താണ്? ലോകം അന്വേഷിക്കുന്നതും ജീവിക്കുന്നതും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
Only mind is, I must save money to get all these things.
ലോകത്തിന്റെ ചിന്തയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ ചിന്തിക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചുണ്ടാക്കി ഈ വസ്തുക്കളൊക്കെ വാങ്ങിക്കണം.
The wise man, according to the world, is a man who has saved money very quickly to build a house of his own.
ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും ബുദ്ധിമാനായ മിടുക്കനായ മനുഷ്യൻ ആരാണെന്നറിയാമോ? എത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ആവശ്യത്തിന് ലക്ഷങ്ങൾ പണം സമ്പാദിച്ച ഒരു നല്ല വീട്
പണിയുന്നത്.
പലരെ കുറിച്ചും പറയുന്ന കേട്ടിട്ടില്ലേ, 30 വയസ്സ് പോലും ആയിട്ടില്ല അവൻ പണിത വീട് നോക്കിയേ.
In the old days, it was only very big doctors and people like that who could build homes so quickly.
കുറെ വർഷങ്ങൾക്ക് മുൻപ് ഉള്ള അനുഭവം പറഞ്ഞാൽ ഡോക്ടർമാരും ധാരാളം വരുമാനമുള്ള ആളുകൾക്ക് മാത്രമേ ഈ നന്നേ ചെറിയ പ്രായത്തിലൊക്കെ വലിയ വീടൊക്കെ വെക്കാൻ
പറ്റുള്ളൂ.
ഇന്ന് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഡോക്ടേഴ്സിന്റെ പകരം പാസ്റ്റേഴ്സ് ആണ് കൂടുതലും ഈ ഏറ്റവും നല്ല വീടുകൾ പെട്ടെന്ന്
ഉണ്ടാക്കുന്നത്.
കാരണം വേറൊന്നുമല്ല, അവര് ഈ വകയൊക്കെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു. ജാതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, എന്നാൽ യേശു പറഞ്ഞു, കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിതാവിനെ അപ്പൻ അറിയാം എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടതെന്ന്. അവന്റെ രാജ്യം ആദ്യം അന്വേഷിക്കുക, സ്വർഗീയമായ കാര്യങ്ങളെ മുൻപേ അന്വേഷിക്കുക, അവിടുത്തെ നീതി നിങ്ങൾ ഹൃദയം കൊണ്ട്
അന്വേഷിക്കുക,
സ്വർഗീയമായിരിക്കുന്ന വിശുദ്ധി നിർമ്മലത അത് അന്വേഷിക്കുക.
How to build heaven's kingdom on earth.
ഈ ഭൂമിയിൽ ദൈവരാജ്യം എങ്ങനെ പണിയുവാൻ സാധിക്കും, ആ കാര്യത്തിൽ മനസ്സുവെക്കുക.
God will give you enough food.
സ്വർഗത്തിലെ ദൈവം, നിന്റെ അന്വേഷണം അറിയുന്ന കർത്താവ്, നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകും.
He'll give you clothes.
നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വസ്ത്രം മതിയാവോളം തരും.
Perhaps not as many as the people in the world, but enough for you.
ലോകത്തിലെ മറ്റ് മനുഷ്യർക്ക് നൽകുന്ന പോലെ ചിലപ്പം വാരിക്കോരിയൊന്നും തന്നില്ലെന്ന് വരും, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്വർഗത്തിലെ പിതാവ് നൽകിയിരിക്കും. ഈ ഭൂമിയില് ഈ വർഷങ്ങളൊക്കെ ജീവിക്കാനായിട്ട് ഒരു 200 ജോഡി ഡ്രസ്സിന്റെ ആവശ്യമുണ്ട്.
യു നീഡ് 200 സാരീസ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്.
സഹോദരിമാരെ, പ്രായമായ സഹോദരിമാരെ, 200 സാരി വേണോ ഈ ഭൂമി ജീവിക്കാൻ?
യു തിങ്ക് യു കൻ ലിവ് വിത്ത് 100?
ഒരു 100 മതിയായിരിക്കും സഹോദര എന്നായിരിക്കും നിങ്ങളൊക്കെ പറയുന്നത് അല്ലേ?
What about 50? 50 would be okay.
ഒരു 50 സാരി ആയാലും എങ്ങനെ ഇരിക്കും?
Yeah, you know, we think we cannot live without these things.
നമ്മൾ പലരും ചിന്തിക്കുന്നത് ഈ സാരി മാത്രം പോരെ, എണ്ണമൊക്കെ ഇത്രയൊക്കെ ആയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന്.
It's all for honor.
മനുഷ്യരുടെ മുമ്പിലുള്ള മാനത്തിനു വേണ്ടിയാണ് എണ്ണത്തിന്റെ മേലെ എണ്ണം കൂട്ടുന്നത്.
How big a house do you need to live on this earth?
ഈ ഭൂമി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് എത്രയും വലുപ്പമുള്ള ഒരു വീടാണ് വേണ്ടത്?
God knows what is best for you.
പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഏറ്റവും ഉത്തമമായത് ആവശ്യമായത് എന്താണെന്ന് കർത്താവിന് അറിയാം.
There are very few believers who let God choose what they should have.
അവരുടെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ഏതൊരളവിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള വിശ്വാസികൾ വളരെ കുറവാണ്.
Nobody in the world understands this.
ലോകത്തിലുള്ള ആളുകളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
If you seek heaven, you'll also get the earthly things.
സ്വർഗീയമായ കാര്യങ്ങൾ മാത്രം മനസ്സ് വെച്ച് അന്വേഷിച്ചാൽ മതി, ഭൂമിയിലേക്ക് ആവശ്യമുള്ള ഇതൊക്കെയും അവിടുന്ന് തരുമെന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ് ലോകത്തിലാളുകൾ പറയും. അവര് പറയും ഭ്രാന്തൻ ചിന്താഗതികള്.
You want earthly things, you must seek for earthly things.
അവര് പറയും ലോകത്തിലെ വസ്തുക്കള്, വീട്, ധനം, വണ്ടി ഇതൊക്കെ വേണമെന്ന് വരും, നിങ്ങൾ അത് അന്വേഷിക്കണം, അതിനായിട്ട് സമ്പാദിക്കണം.
Otherwise you'll get nothing.
അല്ലെന്ന് വരിയിൽ അവസാനം നിങ്ങൾ ഒരു പമ്പര വെട്ടിയാകും എന്ന് ലോകം പറയത്തുള്ളൂ.
You remember that man who came to Jesus and said, tell my brother to divide the property with me.
ഒരു ദിവസം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് തന്റെ സഹോദരനെ കുറിച്ച് പരാതി പറഞ്ഞ അനിതന്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്റെ സഹോദരൻ ഈ വസ്തു ഒന്ന് പകുതി തരാൻ പറയണം.
Father has died, there are only two brothers. I should get 50%.
അപ്പനെ ഞങ്ങൾ രണ്ട് ആമ്മക്കളെ ഉള്ളായിരുന്നു, അപ്പൻ മരിച്ചുപോയി, പകുതി എനിക്ക് കിട്ടണം, അത് മാത്രമേ മതി എനിക്ക്, പക്ഷെ അതൊന്ന് തരാൻ പറഞ്ഞാൽ മതി. ഈ സ്നേഹിതന് പറ്റിയ വലിയ അമളി എന്നറിയാമോ? അവൻ പോയ ആള് തെറ്റായ ആളിന്റെ അടുക്കലേക്കാ പോയത്, യേശുവിന്റെ അടുക്കൽ പോയി എന്നുള്ളതാണ് അവന് സംഭവിച്ച വലിയ
അബദ്ധം.
ഒന്നുകിൽ അവൻ മോശയുടെ അടുക്കലോ, മോശ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവന്റെ അനുയായികളുടെ അടുക്കലോ ആയിരുന്നേനും ഈ മനുഷ്യൻ
പോയത്.
യേശു അവനോട് വളരെ സൗമ്യമായി പറഞ്ഞു, സ്നേഹിത, വസ്തുത വീതിക്കാനും ന്യായ അന്യായങ്ങൾ പറയാനും അല്ല ഞാൻ ഈ ഭൂമി
വന്നത്.
സ്നേഹിത, സ്വർഗത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് വന്നത് കോടതിയിൽ കേസ് കൊടുക്കാതെയും വഴക്കടിക്കാതെയും നിനക്ക് ആവശ്യമുള്ളത് ലഭ്യമാകുന്ന ഒരു മാർഗം നിന്നെ പഠിപ്പിക്കാനാണ്. സ്വർഗീയമായത് അന്വേഷിച്ചാൽ മതി, ഇവിടത്തേക്ക് വേണ്ടതൊക്കെ
കെട്ടിക്കോളൂ.
എന്നാൽ വിശ്വാസികളായ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
If I seek God's kingdom first, he will make sure I get exactly what will not destroy me on this earth.
ദൈവത്തിന്റെ രാജ്യവും നീതിയും എന്റെ മുഴുവൻ ഹൃദയവും കൊണ്ട് ഞാൻ അന്വേഷിച്ചാൽ എന്റെ ആത്മീയ ജീവിതം, ക്രിസ്ത്യ ജീവിതം നശിപ്പിക്കാത്ത അളവിൽ എനിക്ക് ആവശ്യമുള്ളത് ദൈവം തരും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
I know poverty can destroy people.
ലോകത്തിൽ വസ്തുവകള് ആളുകളെ നശിപ്പിക്കാൻ മതിയായതാണ് എന്ന് എനിക്കറിയാം. ക്ഷമിക്കണം, അതായത് ദാരിദ്ര്യം ആളുകൾക്ക് ദോഷം വരുത്താം, ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിരവധി നമുക്ക് കാണാൻ
കഴിയും.
ദാരിദ്ര്യം മാത്രമല്ല സമ്പൽ സമൃദ്ധിയും ജീവിതങ്ങൾക്ക് നാശം
വരുത്തുന്നതാണ്.
അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതൊരളവിൽ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ധനം, വീട്, ഇതൊക്കെ ആരാ
തീരുമാനിക്കുന്നത്?
ഞാനിപ്പോ പറഞ്ഞല്ലോ, ദാരിദ്ര്യത്തിന് എന്നെ നശിപ്പിക്കുവാൻ കഴിയും, സമൃദ്ധിക്കും എന്റെ ആത്മജീവിതത്തെ കെടുത്തുവാൻ
കഴിയും.
ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളും നശിച്ച് നഷ്ടത്തിലായതിന്റെ ഉദാഹരണങ്ങൾ
ധാരാളമുണ്ട്.
കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നാം വായിക്കാറുണ്ട്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും നടുക്കുള്ളതായിരിക്കുന്ന വളരെ നേരിയ ഒരു 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 മേഖലയാണ്, അവിടെയാണ് ദൈവമക്കളായി നമ്മൾ ജീവിക്കേണ്ടത്. ഓരോരുത്തർക്കുള്ള വഴി കർത്താവിനറിയാം. എന്നാൽ നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് ഈ തലത്തിൽ ഞാൻ ജീവിക്കണം എന്ന് നിശ്ചയിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്?
God's kingdom and he will put us in exactly the right place where we have just enough which won't destroy us.
എനിക്ക് എന്തുമാത്രം സമ്പത്തുണ്ടായിരിക്കണമെന്ന് ചിന്തിച്ച് തല പുകയാതെ കർത്താവ് പറഞ്ഞു അങ്ങ് ചെയ്താൽ മതി, അവിടുത്തെ രാജ്യം അന്വേഷിക്കാൻ മനസ്സ് വെച്ചാൽ മതി, എന്തുമാത്രം വേണമെന്നുള്ളത് കർത്താവ് തന്നെ തീരുമാനിച്ച് നമുക്ക് തന്നുള്ളൂ.
Why does he give one believer more and you less?
അപ്പൊ നിങ്ങൾ ചില ചോദിക്കുമായിരിക്കും, എന്റെ സഹോദരന്മാരെ ചിലർക്ക് കൂടുതൽ കൊടുത്തേക്ക്, എനിക്കെന്തായി കുറച്ച് തന്നേക്കുന്നത്?
In your case, he knows if you get some more, he'll destroy you.
കാരണം സകല ഹൃദയങ്ങളെയും അറിയുന്ന പിതാവിനെ അറിയാം, നിനക്ക് കുറച്ചുകൂടെ തന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നീ നശിപ്പിക്കും.
So the best thing is to seek God's kingdom and his righteousness first.
അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ ബുദ്ധിപൂർവ്വം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ രാജ്യവും നീതിയും എപ്പോഴും അന്വേഷിക്കുക.
The safest and wisest way to live.
ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ബുദ്ധിപൂർവമായിരിക്കുന്ന കാര്യം അതാണ്.
I want to say to all of you, say, Lord, my life must be a testimony to the fact that I seek God's kingdom.
അതുകൊണ്ട് ഹൃദയംഗമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഈ ഭൂമിയിൽ എന്റെ ജീവിതം എത്ര നാളാണെങ്കിലും അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നൽകുമെന്നുള്ള ആ കാര്യത്തിന്റെ ഒരു സാക്ഷ്യമാകണം എന്റെ ജീവിതം. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന എന്നെ കുറിച്ച് കരുതലുള്ള ഒരു പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ടെന്നുള്ളത് ഈ ലോകത്തോട് എനിക്ക് സാക്ഷിക്കണം, ഇതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന. ജീവിക്കുവാൻ ഏറ്റവും ഉത്തമമായ അനുഗ്രഹീതമായ ഒരു മാർഗമാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്.
Many years I have proved the reality of that in my own life.
ഞാൻ ഈ പ്രസ്താവിച്ച കാര്യത്തിന്റെ യാഥാർത്ഥ്യം അത് സത്യമാകുമെന്നുള്ളത് എന്റെ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ കർത്താവ് കൃപയാൽ ഇടയാക്കിയിട്ടുണ്ട്. രണ്ട് വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഈ സമയം ചിന്തിച്ചുള്ളൂ. മറ്റുള്ള ക്രിസ്ത്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് തുടർന്നുള്ള നാളെയും മറ്റന്നാളും നമുക്ക് തുടർച്ചയായി ചിന്തിക്കാം.